നമസ്കാരം സൂസൻ ചാണ്ടി, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി.
എംപ്ലോയർ സ്പോൺസേർഡ് പെർമനന്റ് റെസിഡൻസി വിസയായ സബ് ക്ലാസ് 186 വിസയിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യം തന്നെ ഈ സബ് ക്ലാസ് 186 വിസയെക്കുറിച്ച് തന്നെ ഒന്ന് വിവരിക്കാമോ? ഇത് അറിയാൻ പാടില്ലാത്തവർക്കായി.
സബ് ക്ലാസ് 186 എന്ന് പറയുന്ന വിസ അത് പെർമനന്റ് റെസിഡൻസിക്കുള്ള പാത്രയാണ്. അത് ഒരു ഓസ്ട്രേലിയൻ എംപ്ലോയർ നോമിനേഷൻ ആവശ്യമാണ്. പക്ഷെ ഇത് നമ്മുടെ സ്കിൽഡ് വിസയുടെ കൂട്ട് പോയിന്റ്സ് ടെസ്റ്റഡ് വിസ അല്ല. ഇതിന് ഡയറക്ട് എൻട്രി റിക്വയർമെന്റ്സ്, ഒന്നാമത്തെ റിക്വയർമെന്റ് ആ ഏജ്, ഇതിന് 45 years മാക്സിമം ഏജ് ഇപ്പം. പിന്നെ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും സ്കിൽസ് അസസ്മെന്റും ആവശ്യമാണ്. നമുക്ക് രജിസ്ട്രേഷൻ വേണ്ടിയ ഓക്യുപ്പേഷൻ ലൈക്ക് നഴ്സസിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും വേണ്ടി വരും. ഇംഗ്ലീഷ് റിക്വയർമെന്റ് പറഞ്ഞാൽ ഇതിന് ഇംഗ്ലീഷ് 6 in each അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പി ടി അക്കാഡമിക് എഴുതാം, അതിന് 15 in each മതിയാവും. പക്ഷെ ട്രാൻസിഷൻ എൻട്രി, അത് പറഞ്ഞാൽ 186 ട്രാൻസിഷൻ ഉള്ളവർക്ക് 5 years ഓഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി ഇംഗ്ലീഷ് എക്സംപ്ഷൻ കിട്ടാവുന്നതാണ്. അത് കൂടാതെ വേറെ വിസ റിക്വയർമെന്റ്സ് മാതിരി ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ റിക്വയർമെന്റ്സും ഗ്രാന്റ് ആവുന്നതിന് മുമ്പ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, ഇനിയിപ്പോൾ ഈ സബ് ക്ലാസ് 186 വിസയിൽ, അതായത് എംപ്ലോയർ സ്പോൺസേർഡ് പി ആർ വിസയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായും സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്?
മാറ്റങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ പ്രധാനമായ മാറ്റങ്ങൾ ഓക്യുപ്പേഷണൽ ചേഞ്ചസ് ആണ്. ഏപ്രിൽ 2017 മുതൽ ഓക്യുപ്പേഷൻസിനെ മീഡിയം ആൻഡ് ലോങ് ടേം ഷോർട്ടേജ് ലിസ്റ്റ് MLTSSL ഷോർട്ട് ടേം സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് STSO അങ്ങനെ 2 ലിസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ MLTSSL ഉള്ള ഓക്യുപ്പേഷൻസ് മാത്രമേ പി ആർ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ പല ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉള്ളത് കാരണം ആപ്ലിക്കൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആകാൻ സാധ്യതയുണ്ട്. കെയർഫുൾ ആയിട്ട് വേണം ഓക്യുപ്പേഷൻ അവർക്ക് സെലക്ട് ചെയ്യാൻ. രണ്ടാമത്തെ പ്രധാന മാറ്റമാണ് ഏജിൽ. നേരത്തെ അത് 50 years ആയിരുന്നു, ഇപ്പൊ അത് 45 years ആയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസിൽ 186 ഡയറക്ട് എൻട്രിക്ക് വലിയ വ്യത്യാസമില്ല. 3 years തന്നെയാണ് സ്കിൽസ് അസസ്മെന്റും ആവശ്യമാണ്. അത് ഇപ്പോഴത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ MLTSSL ഉള്ള ഓക്യുപ്പേഷൻസ് മാത്രമേ അങ്ങോട്ട്, അവർക്കും 3 years വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ ട്രാൻസിഷൻ എൻട്രിയിൽ 2 years കഴിഞ്ഞിട്ട് അവർക്ക് 4-5 എഴുതിട്ട് അവർക്ക് 186 അപ്ലൈ ചെയ്യാമായിരുന്നു. ഇപ്പം 482 വിസയിലും 3 കൊല്ലം ഇരുന്നാലേ അവർക്ക് പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി ഈ ഗണത്തിലുള്ള മറ്റൊരു വിസയായ സബ് ക്ലാസ് 187 കുറിച്ച് നോക്കിയാൽ ഇത് 186 നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
ഇതിന് 187 മെയിൻ വ്യത്യാസം എന്താന്ന് പറഞ്ഞാല് ഇത് റീജിയണൽ ഏരിയ ഉള്ള ഓസ്ട്രേലിയൻ സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. അത് ഇപ്പം പുതിയ ഓക്യുപ്പേഷൻ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം റീജിയണൽ ബോഡി ഈ പൊസിഷൻ ജെന്യുവിൻ ആണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിന് 187 വിസയ്ക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായി. നേരത്തെ ഡയറക്ട് എൻട്രിയിൽ അത് ആവശ്യമില്ലായിരുന്നു, ഇപ്പൊ അത് ആവശ്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് റിക്വയർമെന്റ് 187 6 in each ആവശ്യമാണ്. പക്ഷെ നേരത്തെ പോലെ ട്രാൻസിഷണൽ സ്ട്രീമിലുള്ളവർക്ക് 5 years ഓഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് എക്സംപ്ഷൻ അപ്ലിക്കബിൾ ആണ്. പിന്നെ ഇത് ഗ്രാന്റ് ആയി കഴിഞ്ഞാൽ 2 വർഷം റീജിയണൽ ഏരിയ താമസിക്കണമെന്ന് നിർബന്ധമാണ്. ഇതൊരു വിസ കണ്ടീഷൻ തന്നെയാണ്. ഇത് 186 വിസയിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല.
ഓക്കെ, അപ്പൊ 187 ഉള്ളവർക്കാണ് റീജിയണലിൽ താമസിക്കണമെന്ന് നിർബന്ധമുള്ളത്.
അവർക്ക് 2 വർഷമെങ്കിലും റീജിയണൽ ഏരിയയിൽ താമസിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്.
ഇനി ഇതിൽ ഈ 187 വിസയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്?
ഇപ്പം സബ് ക്ലാസ് 187 നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ഓക്യുപ്പേഷൻ ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതിന് പറയുന്നത് റീജിയണൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ആണ്. ഈ റീജിയണൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് മാത്രമേ ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ രണ്ടാമത്തെ ചേഞ്ച് എന്നാൽ കട്ട് ഓഫ് ഏജ് പിന്നെ 45 years ആയി കുറച്ചിട്ടുണ്ട്. നേരത്തെ അത് 50 ആയിരുന്നു. പിന്നെ 3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡയറക്ട് എൻട്രി 187 അത് കമ്പൾസറി ആയിട്ടുണ്ട്. നേരത്തെ ഇതൊരു കമ്പൾസറി റിക്വയർമെന്റ് അല്ലായിരുന്നു. ഇത് കുറെ ആപ്ലിക്കൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ നഴ്സസ് തന്നെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ആഫ്റ്റർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ആൻഡ് ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഡയറക്ട് പി ആർ അണ്ടർ സബ് ക്ലാസ് 187 അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ അത് പറ്റില്ല, 3 years of work experience ആവശ്യമാണ്. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റീറ്റെയിൽ മാനേജറുടെ എക്സ്പീരിയൻസ്. നേരത്തെ ഒരു ഓസ്ട്രേലിയൻ ഡിപ്ലോമ ഓഫ് മാനേജ്മെന്റ് ഓസ്ട്രേലിയൻ സ്റ്റഡി ഉണ്ടെങ്കിലോ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതും അവർക്ക് 187 ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുള്ളു. ഇപ്പൊ അത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാതെ, സ്കിൽ അസസ്മെന്റ് ഇല്ലാതെ അത് പറ്റില്ല.
ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള 187 സബ് ക്ലാസ് 187 വിസയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഈ സബ് ക്ലാസ് 186 187 വിസയിലുള്ള ഈ മാറ്റങ്ങൾ എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്?
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് 19th of April 2017 തന്നെ കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അന്നേരം അന്ന് മുതൽ ഈ ചേഞ്ചസ് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ചില ചേഞ്ചസ് ഇപ്പം സ്കിൽസ് അസസ്മെന്റ്, ഞാൻ ഇപ്പം 187 സ്കിൽസ് അസസ്മെന്റ് വേണമെന്ന് പറഞ്ഞല്ലോ, അത് ഇനി June 2018 അത് മാറ്റം വരുന്നുള്ളൂ. 3 years ഓഫ് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും June 2018 ത്രീ ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസും സ്കിൽസ് അസസ്മെന്റും ആവശ്യമാണ്.
ഓക്കെ,
അന്നേരം June 2018 സ്കിൽസ് അസസ്മെന്റ് കിട്ടാൻ പറ്റാത്തവര് ഇപ്പം തന്നെ ബിഫോർ ജൂൺ ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യണം.
ഓക്കെ,
സ്കിൽസ് അസസ്മെന്റിന് ചില ഓക്യുപേഷൻസ് കിട്ടാൻ കുറെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് പ്രൊഡക്ഷൻ മാനേജർ ആണെങ്കിൽ അത് ദാറ്റ് ഇസ് ബീൻ അസസ്ഡ് ബൈ ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ആ സ്കിൽസ് അസസ്മെന്റ് കിട്ടാന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ സ്കിൽസ് അസസ്മെന്റ് ഒരു ആവശ്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്കിൽസ് അസസ്മെന്റ് ആവശ്യം വന്നിട്ടുണ്ട്.
ഇത് നഴ്സുമാർക്കും ബാധകമാണോ?
നഴ്സസ് ഏതായാലും ഡയറക്ട് എൻട്രിക്ക് ഏതായാലും ആവശ്യം ഉണ്ടായിരുന്നു. നേരത്തെ ട്രാൻസിഷൻ എൻട്രിയിൽ ആവശ്യം വരില്ല. ഇത് 3 വർഷം 482 or 457 നിന്നിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് ആവശ്യം വരില്ല. ഈ റിക്വയർമെന്റ് മാറ്റങ്ങൾ വരുന്നത് എല്ലാം 186 ഡയറക്ട് എൻട്രിക്ക, 187 ഡയറക്ട് എൻട്രിക്ക ഈ ഒരു വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്.
ഓക്കെ, ഇനി ഇപ്പോൾ നിലവിൽ 186 187 വിസയിലുള്ളവരെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്?
നേരത്തെ ഞാൻ പറഞ്ഞോട്ടെ, ഓക്യുപേഷൻ ലിസ്റ്റിൽ വ്യത്യാസം ആയ കാരണം കുറെ ആപ്ലിക്കൻസിന് ഇതിന് എഫക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ഞാനത് മനസ്സിലാക്കി തരാം. ഷെഫ് ഇപ്പം MLTSS ഉള്ള കാരണം അവർക്ക് സബ് ക്ലാസ് 186 ഉം 187 അപ്ലൈ ചെയ്യാം. കുക്ക് പക്ഷേ MLTSS ഇല്ലാത്ത കാരണം സബ് ക്ലാസ് 187 മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. IT ആപ്ലിക്കൻസ് ഉദാഹരണം എടുത്താല് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് സബ് ക്ലാസ് 186 ഉം 187 ചെയ്യാം. എന്നാലും സിസ്റ്റംസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 187 മാത്രമേ പറ്റത്തുള്ളൂ. മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് നേരത്തെ 186 ചെയ്യാമായിരുന്നു, ഇപ്പോൾ അത് 187 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സമ്മറൈസ് ചെയ്താൽ നേരത്തെ ഏത് ആപ്ലിക്കേഷൻ ഒരു 457 ഉള്ള ആപ്ലിക്കന്റിന് അവർക്ക് 2 years കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് 186 അപ്ലൈ, അതിനൊരു ഓക്യുപ്പേഷന്റെ ഒരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ആ ഓക്യുപ്പേഷന് ലിമിറ്റേഷൻ വന്ന കാരണം ചില ഓക്യുപ്പേഷൻസ് മാത്രമേ PR-ലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ 457 വിസയ്ക്ക് പകരമായി നടപ്പിലാക്കിയ 482 വിസയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ 482 വിസയിൽ വന്നിരിക്കുന്ന ഈ മാറ്റം 186 187 വിസയിലുള്ളവരെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
18th of April 2017 457 ഉള്ള ആപ്ലിക്കൻസോ 457 ഈ ദിവസം മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഗ്രാന്റ് ആയ ആപ്ലിക്കൻസിന് ഈ പുതിയ റൂള് ബാധകമല്ല. അവർക്ക് 2 years കഴിഞ്ഞിട്ട് സബ് ക്ലാസ് 186 അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കൻസും പുതിയ റിക്വയർമെന്റ്സും പുതിയ ക്രൈറ്റീരിയയും ബാധകമാവും. ചില ആപ്ലിക്കൻസിന് അവർ ഈ ആപ്ലിക്കൻസ് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് ഗ്രാന്റ് ആയി കാണും. ഇപ്പം ഇപ്പൊ 1st of April ആപ്ലിക്കൻസ് ലോഞ്ച് ചെയ്തിട്ട് അവർക്ക് September 2017 അവർക്ക് ഗ്രാന്റ് ആയി, അവർക്കും ബാധിക്കില്ല.
ഓക്കെ, ഗ്രാന്റ് ആയവരെ ബാധിക്കുന്നില്ല.
ഗ്രാന്റ് ആയവരെ ബാധിക്കില്ല, പക്ഷെ April 2017 കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തവരെ പുതിയ റൂൾസ് ബാധിക്കണം.
ഓക്കെ, ഇപ്പൊ 186 187 വിസയിലുള്ളവർക്ക് വിസ പ്രോസസിംഗിന് എത്രത്തോളം കാലതാമസം എടുക്കും?
186 187 ട്രാൻസിഷൻ സ്ട്രീമില് ഇപ്പത്തെ ഗ്ലോബൽ പ്രോസസിംഗ് ടൈം അനുസരിച്ച് 9 to 12 months എടുക്കുന്നുണ്ട്. ഡയറക്ട് എൻട്രി RSMS വിസയ്ക്ക് 17 to 19 months എടുക്കുന്നുണ്ട് ഇപ്പം.
അതായത് റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ വിസയ്ക്കാണ് 17 to 19 months, അതായത് 1.5 വർഷത്തോളം എടുക്കുന്നുണ്ട്.
അത് ഡയറക്ട് എൻട്രിക്ക് മാത്രം, ട്രാൻസിഷന് ആ ഒരു പ്രശ്നമില്ല. ഡയറക്ട് എൻട്രി ആണെങ്കിൽ മാത്രമേ 17 to 19 months എടുക്കുന്നുള്ളൂ.
ഓക്കെ, അത് റീജിയണലിൽ മാത്രമല്ലേ?
അത് റീജിയണൽ, അത് ട്രാൻസിഷൻ എൻട്രി റീജിയണൽ, ദാറ്റ്സ് റൈറ്റ്.
ഓക്കെ, ബാക്കി ഉള്ള വിസയ്ക്ക് 9-12 മന്ത്സ്
എടുക്കുന്നുണ്ട്.
ഓക്കെ, സബ് ക്ലാസ് 186-187 എംപ്ലോയർ സ്പോൺസേർഡ് പെർമനന്റ് റെസിഡൻസിയിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി സൂസൻ ചാണ്ടി.
താങ്ക് യു സാൽവി.